ദൈവവചന പഠനത്തിനായി നമുക്ക് വീണ്ടും എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. ഇസ്രായേൽ ജനം വിശ്വാസത്താൽ ചെങ്കടൽ കടന്ന് 40 വർഷം കഴിഞ്ഞ ശേഷമാണ് എരിഹോവിലെത്തിയത്. അതിനിടയിൽ അവിശ്വാസികളായ വലിയൊരു കൂട്ടം മരുഭൂമിയിൽ പെട്ടുപോയി. 20 വയസ്സിന് മുകളിലുള്ള സകല വ്യക്തികളും മരുഭൂമിയിലെ ശവക്കുഴിക്ക് ഇരയായിത്തീർന്നു. അവരുടെ പിൻതലമുറയുടെ വിശ്വാസത്തെ പരിശോധിക്കായിരിക്കാം ഇവിടെ. ശക്തനായ നേതാവായിരുന്ന മോശയുടെ പിൻഗാമിയായ യോശുവയുടെ നേതൃത്വത്തിൽ എരിഹോ മതിലിന് നേരെ അവർ അണിനിരന്നു. ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുമില്ല, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി ഭാഗിക്കുമെന്ന് ദൈവം യോശുവയോട് വാഗ്ദത്തം ചെയ്തു. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച യോശുവ ദൈവം പറഞ്ഞതുപോലെ എരിഹോ ചുറ്റി നടന്നു. പട്ടണം കൈവശമാക്കുവാൻ ചെന്നവരിൽ കുറച്ചുപേർ ആയുധം ധരിച്ചിരുന്നു. ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം പിടിച്ച് 7 പുരോഹിതന്മാർ പെട്ടകം അവരുടെ പെട്ടകവും മാത്രമാണ് അവരുടെ കൈവശമുണ്ടായിരുന്നത്. വിശ്വസിക്കുന്നവരാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നാം ഇവിടെ കാണുന്നു. തലമുറകൾ മാറിയാലും മാറ്റമില്ലാത്ത ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ദുർഘടങ്ങളെ തകർത്ത് കളയും. 2 വൺമതിലുകളാൽ വലയം ചെയ്തപ്പെട്ടിരുന്ന പട്ടണത്തിനു ചുറ്റും സർവശക്തന്റെ വാക്കിനനുസരണമായി നടന്നപ്പോൾ കോട്ടകൾ തകർന്നുപോയി. യഹോവ ഭൂമി കുലുക്കമുണ്ടാക്കി. മതിലുകൾ താണ് ഭൂമി നിരപ്പിന് സമാന്തരമായി വന്നു നിന്നതിനാൽ പ്രയാസമില്ലാതെ ഇസ്രായേൽ മക്കൾക്ക് പട്ടണത്തിലേക്ക് ഓടിക്കയറുവാനും പിടിച്ചടക്കുവാനും കഴിഞ്ഞു എന്നതാണ് ചരിത്രം പറയപ്പെടുന്നത്. നേതൃത്വത്തെക്കാൾ ദൈവിക സാന്നിധ്യമായിരുന്നു ശത്രുക്കളുടെ നാശത്തിന് കാരണമായി തീർന്നത്. ദൈവത്തോടടുത്ത ബന്ധമുള്ളവർക്ക് പലപ്പോഴും ദൈവിക പ്രചോദനം ലഭിക്കും. വലിയ തടസ്സങ്ങൾ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ വലിയ ശക്തിയിൽ നാം ആശ്രയിക്കാറുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത് ശക്തിഹീനമായ വ്യക്തികളിൽ കൂടിയായിരിക്കും. നമ്മുടെ ശക്തിയല്ല ഈ അത്യന്ത ശക്തി, ദൈവത്തിൻ്റെ ദാനമാണ്. നേതാക്കന്മാരുടെ കഴിവിലോ നടത്തിപ്പിലോ അല്ല, വിശ്വാസത്താൽ ദൈവവചനത്തിനനുസരണമായി മുന്നേറുന്നവർക്ക് വൻ ശക്തികളെ തകർത്ത് കളയുവാൻ കഴിയും. ലോകത്തിൽ ശക്തിഹീനമെന്ന് തോന്നുന്നതും നിസ്സാരമെന്ന് കരുതുന്നതുമായ വിഷയങ്ങളിൽ കൂടിയും വ്യക്തിയിൽ കൂടിയും ദൈവശക്തി വെളിപ്പെടുത്തും. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു എന്ന് നാം കാണുന്നു. ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസമാണ് സകലത്തിലും ആധാരം. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു, അവിശ്വാസികളോട് നശിക്കാതിരുന്നു. വാക്യം 31. ജാതീയ സ്ത്രീയായ രാഹാബിന്റെ മനംതിരിവിനെ പറ്റിയും സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്ഥാനത്തു നിന്നും സഭയിലേക്ക് കടന്നുവന്ന അവളുടെ വിശ്വാസത്തെക്കുറിച്ചും വിവരിക്കുകയാണ് ലേഖകൻ. അവളുടെ ഭൂതകാല ജീവിതത്തിൻ്റെ ചിത്രം വരച്ച് കാണിച്ചിട്ട് ദൈവം വിശ്വാസത്താൽ അവൾ കൃപ കണ്ടെത്തി എന്ന് ഇവിടെ നമ്മൾ കാണുന്നു. നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്നും 2 പേരെ അയച്ചു. അവർ പുറപ്പെട്ട രാഹാബ് എന്ന പേരുള്ള വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. എരിഹോ രാജാവിന് അവരെ പറ്റി അറിവ് കിട്ടിയപ്പോൾ രാഹാബിന്റെ അടുക്കൽ ആളയച്ചു. ഉറ്റുനോക്കുവാൻ വന്നവരെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പന കൊടുത്തു. അവൾ ഒറ്റുകാരെ ഏൽപ്പിക്കേണ്ടതിന് പകരം അവരെ ഒളിപ്പിച്ചു വെച്ചു. അവളുടെ വിശ്വാസമായിരുന്നതിന് കാരണമെന്നാണ് ഇബ്രായ ലേഖന കർത്താവ് പറയുന്നത്. തൻ്റെ അടുക്കൽ അന്തിയുറങ്ങാൻ വന്ന യാത്രക്കാരിൽ നിന്നും ഒരു പക്ഷേ ഇസ്രായേൽ ജനത്തെ പറ്റിയും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും യുദ്ധം ചെയ്യുന്നത് രാഹാബ് കേട്ടിരിക്കാം. ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ള ഭയം ജനത്തിന്മേൽ വീണിരുന്നു. രാഹാബ് ഒറ്റുകാരോട് പറയുന്ന വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെ പറ്റിയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതിനുശേഷം രാഹാബ് ഒരു വിശ്വാസ പ്രഖ്യാപനം ചെയ്യുന്നത് നമുക്ക് കാണാം. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെഭൂമിയിലും ദൈവമാകുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോഴുണ്ടായ ഭീതിയുടെ മുൻപിൽ അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. അവളുടെ വിശ്വാസം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഒറ്റുകാരെ രക്ഷിക്കുന്നതിന് വാക്കുകൊടുക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ന്യായവിധിയെ പറ്റി കേട്ടപ്പോൾ ഭയപ്പെട്ട രാഹാബ് കൃപയ്ക്കായും ദയയ്ക്കായും ദൈവജനത്തോട് ചേർന്നിരുന്നു. അതിനാൽ കുടുംബസമേതം അവൾ കൃപ ലഭിച്ചവളായി തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഇടയിൽ വസിക്കുവാനിടയായി തീർന്നു. അവളുടെ വിശ്വാസത്താൽ യേശുവിൻ്റെ വംശാവലിയിൽ ചേർക്കപ്പെടുന്നതിനുള്ള ഭാഗ്യവും ഉണ്ടായി. യോശുവയുടെ പുസ്തകത്തിൽ രാഹാബിൻ്റെ വീട്ടിൽ പോയ ഒറ്റുകാർ ആരാണെന്ന് പറയപ്പെടുന്നില്ല. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒറ്റുകാരിൽ ഒരാൾ ശൽമോൻ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ശൽമോന് രാഹാബിൽ ജനിച്ചതാണ് ബോവസ്. അവരുടെ പാരമ്പര്യത്തിൽ രാഹാബ് സത്രസൂക്ഷിപ്പുകാരിയായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ ദൈവവചനം അവരുടെ ഉള്ള അവസ്ഥയെ മറച്ചു വയ്ക്കുന്നില്ല. രാഹാബ് എന്ന വേശ്യ എന്ന് തന്നെയാണ് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. എത്ര കഠിന ഭാവിയായിരുന്നാലും അതിരുകളില്ലാതെ കൃപയുടെ ഉറവിടമായി യേശുവിൽ എല്ലാവർക്കും വിടുതലുണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. രാഹാബ് ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ പാപികളോടുകൂടി നശിക്കാതിരിക്കുന്നത് പോലെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കൃപയുടെ വാതിൽ ഇന്നും തുറന്നിരിക്കുന്നു. പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ ഉറവിടമാണ് യേശു നായകൻ. 32-ാം വാക്യത്തിൽ ഇനി എന്തു പറയേണ്ടു? ഗിദെയോൻ, ബാരാഖ്, ശിംശോൻ, ഇപ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. യോശുവയ്ക്ക് ശേഷം ജീവിച്ചിരുന്ന വിശ്വാസവീരന്മാരുടെ ഒരു നീണ്ട നിര പൗലോസ് അപ്പോസ്തലൻ നിരത്തി വയ്ക്കുന്നു. ഇവിടെ എല്ലാവരുടെയും പേരുകൾ പ്രതിപാദിക്കാതെ ചില വ്യക്തികളുടെ പേരുകൾ മാത്രം ഉദ്ധരിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ന്യായാധിപന്മാരുടെ കാലം മുതൽ രാജാക്കന്മാരുടെ കാലയളവ് വരെയുള്ള നീണ്ട വർഷങ്ങളിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരുടെയോ രാജാക്കന്മാരുടെയോ പേരുകൾ എടുത്തു പറയുന്നില്ല. ന്യായാധിപന്മാരായ ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇപ്താഹ്, രാജാവായ ദാവീദ്, പ്രവാചകനായ ശമുവേൽ എന്നിവയുടെ പേരുകൾ മാത്രമേ ഇവിടെ ഉദ്ധരിക്കുന്നുള്ളൂ. ഗിദെയോൻ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് ഗിദെയോനെ കാണുന്നത്. മിദ്യാന്യരുടെ കീഴിൽ ഭയപ്പെട്ട് ജീവിച്ച് ഇസ്രായേലിനെ രക്ഷിച്ച് ന്യായപാലനം ചെയ്യുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തിയായിരുന്നു ഗിദെയോൻ. മിദ്യാന്യരുടെ നിമിത്തം വാഗ്ദത്ത ദേശം വിട്ട് ഇസ്രായേൽ പർവ്വതങ്ങളുടെയും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി. ദൈവത്തെ വിട്ടു പിന്മാറിയതിനാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു. ഭയനിമിത്തം ഒളിച്ചിരുന്ന ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ഗിദെയോൻ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ ദൂതൻ അവനോട് അരുളിച്ചെയ്തു. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പൂർണ്ണമായി വിശ്വസിച്ച ഗിദെയോൻ തന്നെത്താൻ ബലപ്പെട്ടു. മാത്രമല്ല ദൈവം തന്നോടുകൂടെയുണ്ടോ എന്ന് പരീക്ഷിച്ച് നിരീക്ഷണങ്ങൾ കൂടി തെളിയിച്ചുറപ്പ് വരുത്തി. ബാലിന്റെ ബലിപീഠം ഇടിച്ച് അശേരാ പ്രതിഷ്ഠകളെ തകർത്തപ്പോൾ തന്നിൽ പകർന്ന ദൈവശക്തി തന്റെ ഭയത്തെ പുറത്താക്കി. ശത്രുവിനോട് പോരാടുവാനും അവരെ ജയിപ്പാനുമുള്ള ദൈവശക്തിയിൽ തന്നെ പകർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഗിദെയോൻ തന്റെ ശുശ്രൂഷക്കാരനായ പൂരയുമായി ശത്രു പാളയത്തിലേക്ക് കടന്നു ചെന്നു. പാളയത്തിൽ കേട്ട ശത്രു സൈന്യത്തിന്റെ വാക്കുകൾ തന്നെ ധൈര്യപ്പെടുത്തി. കേവലം ചുരുക്കം പേരുമായി ചെന്ന മിദ്യാനരെ സംഹരിച്ചു. ഭീരുവായിരുന്ന ഗിദെയോൻ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ തന്റെ ഭയം മാറി ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് ബലം ലഭിച്ചു. ഉപയോഗമില്ല എന്ന് കരുതിയവരെയും ഭീരുക്കളായവരെയും വ്യത്യസ്തരായ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, വിശ്വാസം വീരന്മാരാക്കുവാൻ ദൈവത്തിന് കഴിയുന്നതുമെന്ന് ഗിദെയോൻ നല്ലൊരു ഉദാഹരണമാണ്. ബാരാഖ്, ലപ്പിദോത്തിന്റെ ഭാര്യയായ ദബോര എന്ന പ്രവാചക ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിരുന്ന കാലത്ത് കനാന്യ സേനാപതിയായിരുന്നു സീസര. ഇസ്രായേലിനെതിരായി അവർ പോരാടി. അവൾ ദൈവനിയോഗത്താൽ ബാരാഖിനെ വിളിപ്പിച്ച് തന്നെ കുറിച്ച് അരുളപ്പാടുകൾ അറിയിച്ചു. ഞാൻ യാബിന്റെ സേനാപതി സീസരയെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു. ഇത് അവിശ്വസിച്ച ബാരാഖ് ദബോരയുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടു. അവിടെ അവർ വലിയ ജയം പ്രാപിച്ചുവെങ്കിലും ബാരാഖിന്റെ എടുത്ത് പറയത്തക്ക വിശ്വാസത്തെ പറ്റി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വിശ്വാസവീരനായിട്ടാണ് ബാരാഖിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ദബോരയിൽ കൂടിയായാലും ബാരാഖിൽ കൂടിയായാലും യായേലിൽ കൂടിയായാലും ദൈവം പ്രവർത്തിക്കുന്നതിന് വിശ്വാസമാണ് ആവശ്യമായിരിക്കുന്നത്. ശിംശോൻ. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതിനാൽ 40 സംവത്സരത്തോളം ഫിലിസ്ത്യരുടെ കയ്യിൽ അകപ്പെട്ടു. ദാൻ ഗോത്രത്തിലുള്ള സോരഭ്യനായ മനോഹയുടെ പുത്രനായി ജനിച്ച ശിംശോനെ ദൈവം ന്യായാധിപതിയായി നിയോഗിച്ചു. അവന്റെ ജനനം ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നതായിരുന്നു. അസാധ്യമായതിൽ നിന്നും അഥവാ പ്രതീക്ഷിക്കുവാൻ യാതൊരു ഉപാധിയും ഇല്ലാത്തിടത്തു നിന്നും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് തെളിയിക്കുകയാണ്. പേര് പറയപ്പെടാത്ത മക്കളില്ലാത്ത ഒരു സ്ത്രീയിൽ നിന്നുമാണ് ശിംശോന്റെ ജനനം. അതും ദൈവഹിതത്തിലായിരുന്നു എന്ന് അതാണ് പ്രത്യേകത. ദൈവനിയോഗത്താൽ ജനനം മുതൽ നാസീർ എന്ന വ്രതം അനുഷ്ഠിച്ച് ജീവിച്ച ശിംശോൻ മറ്റ് ന്യായാധിപന്മാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. ശിംശോന്റെ ജീവിതത്തിലെ ധാർമ്മിക ക്രമക്കേടുകൾ ഒരു ചോദ്യചിഹ്നമായി തോന്നിയിരിക്കാം, എങ്കിലും അത് ശത്രുക്കളോട് പൊരുതുവാനുള്ള പഴുതുകളായിരുന്നു എന്ന് വ്യക്തമാണ്. പരസഹായം കൂടാതെ ശിംശോൻ തനിയാണ് ശത്രു സംസ്കാരം നടത്തിയിരുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ ആത്മശക്തിയുള്ളവനായി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ശിംശോന് കഴിഞ്ഞു. ദലീലയുടെ വാക്കിൽ കുടുങ്ങി നാസ്രവ്രതവും ശക്തിയും നഷ്ടപ്പെട്ട ശിംശോൻ അനുഭവിച്ചപ്പോൾ ദൈവം ശക്തി മടക്കി കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ ശക്തീകരിക്കപ്പെട്ട ശിംശോൻ ന്യായപാലനം നടത്തിയെങ്കിലും പാപത്തിന്റെ വശീകരണത്താൽ അവന്റെ അന്ത്യം ദുഃഖപൂർണമായി തീർന്നു. ശിംശോന്റെ ജീവിതത്തിലെ രണ്ടു വശങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട നസീർ ആയിരുന്നു, എങ്കിലും താൻ പാപത്തെ ലാളിച്ചിരുന്നു. പല സന്ദർഭങ്ങളിലും ദൈവാത്മാവ് ശിംശോന്റെ മേൽ വന്നിരുന്നു, എങ്കിലും താൻ ജഡീക ഇച്ഛകൾക്ക് വഴങ്ങിക്കൊടുത്തിരുന്നു. ശിംശോൻ യുദ്ധത്തിൽ ശക്തനായിരുന്നു, എങ്കിലും പ്രവൃത്തികളിൽ ബാലചാബല്യങ്ങൾ ഉണ്ടായിരുന്നു. ശിംശോൻ ശാരീരിക ബലത്താൽ അതിശക്തനായിരുന്നു, എങ്കിലും പരീക്ഷകളെ നേരിട്ടപ്പോൾ ബലഹീനനായിരുന്നു. തൻ്റെ ജീവിതാരംഭം മനോഹരമായിരുന്നു, എങ്കിലും തൻ്റെ അവസാനം ദുഃഖ പരിപൂർണമായി തീർന്നു. അടുത്ത വ്യക്തി നാം കാണുന്നത് യിഫ്താഹ് ആണ്. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായി അന്യദൈവങ്ങളെ ആരാധിച്ച് തൽഫലമായി ദൈവം അവരെ മോവാബ്യരുടെയും അമ്മോന്യരുടെയും കൈകളിൽ ഏൽപ്പിച്ചു. ദൈവജനം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവയ്ക്ക് ജനത്തോട് ദയ തോന്നി. ദൈവം യിഫ്താഹിനെ നായകനായി എഴുന്നേൽപ്പിച്ചു. അവന്റെ ആദ്യത്തെ പ്രശ്നം അവന്റെ കൃപ സിദ്ധിയായിരുന്നു. തന്റെ പിതാവായ ഗിലയാദിന് അവിവിഹിത ബന്ധത്തിൽ അല്ലെങ്കിൽ വേശ്യാശ്രയിൽ ജനിച്ചതായ യിഫ്താഹ്, അതിനാൽ തന്റെ സഹോദരന്മാർ യിഫ്താഹിനെ പകച്ചു. ത്യജിക്കപ്പെട്ടവനായി തോബ് ദേശത്ത് ചെന്ന് പാർത്തു. ദൈവം തിരഞ്ഞെടുത്ത യിഫ്താഹിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. യഹോവ ഭക്തനായിരുന്ന താൻ പൂർണ്ണനായി ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ശത്രുക്കളെ തന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് വിശ്വസിച്ച യിഫ്താഹ് ഒരു നേർച്ചയും പ്രാർത്ഥനയും കഴിച്ചു. നീ അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിൽക്കിൽ നിന്നെ എതിരേറ്റ് വരുന്ന യഹോവയ്ക്കുള്ളതാകുമെന്ന് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും എന്ന് യിഫ്താഹ് ഒരു നേർച്ച നേർന്നു. യുദ്ധത്തിന് പോയി യിഫ്താഹ് വലിയ സംഹാരം നടത്തി ജയത്തോടെ മടങ്ങി വന്നപ്പോൾ അവൻ നേർന്നിരുന്ന നേർച്ച ചെയ്യുമെന്ന് വചനം പറയുന്നു. പുത്രിയെ ഹോമയാഗം അർപ്പിച്ചതായിട്ടാണ് കാണുന്നത്. എന്നാൽ അവൾ വിവാഹിതയാകാതെ വിദഗ്ധയായി ജീവിതം കഴിക്കുകയായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടതിനെയും ത്യജിക്കപ്പെട്ടതിനെയും ദൈവം തിരഞ്ഞെടുക്കും. അതിന് ജനനമോ കുടുംബമോ ശ്രേഷ്ഠതകളോ ഒന്നും പ്രശ്നമല്ല. നമ്മുടെ ചിന്തകൾക്ക് വിപരീതമായിട്ടാണ് ദൈവിക പ്രവർത്തനങ്ങൾക്ക് നടക്കുന്നത്. അതിനായി സമർപ്പിക്കപ്പെട്ട വ്യക്തികളെ കർത്താവ് തിരഞ്ഞെടുക്കുകയും ചെയ്യും. ദാവീദിന്റെ തിരഞ്ഞെടുപ്പും രാജസ്ഥാനത്തേക്കുള്ള അവർ ഭാവവും പ്രത്യേകതയുള്ളതായിരുന്നു. തന്റെ പിതാവും സഹോദരങ്ങളും തന്നെ തള്ളിയെന്നും കരുതിയപ്പോൾ ദൈവം തന്നെ തിരഞ്ഞെടുത്തു. ഇശായിയുടെ ഇളയപുത്രനായി ബേത്ലഹേമിൽ ജനിച്ച ദാവീദ് അപ്പന്റെ ആടുകളെ മേയിക്കുന്ന ജോലിയിലായിരുന്നു. ബലത്തിലും ധൈര്യത്തിലും സൗന്ദര്യത്തിലും ഒന്നാമനായിരുന്ന ദാവീദിനെ രാജാവായി ശൗലിനെ തള്ളിക്കളഞ്ഞ സ്ഥാനത്തേക്ക് ദൈവം തിരഞ്ഞെടുത്തു. ദൈവാത്മാവിനാൽ നിറയപ്പെടുകയും ഹോവയിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തതിനാൽ എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന പേരിന് അവൻ അർഹനായി. വിശ്വാസത്താൽ മല്ലനായ ഗോലിയാത്തിനെ തകർത്ത് ശത്രുക്കളെ ജയിച്ചടക്കി. രാജസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിനാൽ ദൈവീയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനിടയായി. ശമൂവേൽ ഇസ്രായേൽ ജനത്തിന്റെ പരമോന്നത നേതാവായിരുന്ന മോശയ്ക്ക് ശേഷം പ്രവാചകനും ഇസ്രായേൽ ജനത്തിന്റെ ഒടുവിലത്തെ ന്യായവിധിയുമായിരുന്നു ശമൂവേൽ. വളരെ ദൈവഭക്തിയിൽ ജീവിച്ചിരുന്ന മാതാപിതാക്കളുടെ മകനായിട്ടാണ് ശമൂവേൽ ജനിക്കുന്നത്. മക്കളില്ലായിരുന്ന ഹന്ന തന്റെ വേദനകളും യാതനകളും ദൈവസന്നിധിയിൽ പകർന്നതിന്റെ ഫലമായി വിശ്വാസത്താൽ ലഭിച്ച വാഗ്ദത്ത പുത്രനായിരുന്നു ശമൂവേൽ. ദൈവശബ്ദം വളരെ ദുർലഭമായിരുന്ന നാളുകളിലായിരുന്നു തന്റെ ജനനമെങ്കിലും ദൈവീക ശുശ്രൂഷയിലും ദൈവഭയത്തിലും വളർന്നു വന്ന ശമൂവേൽ ഒരു ന്യായാധിപനായും പുരോഹിതനായും പ്രവാചകനായും വിളങ്ങി. വിശ്വാസത്താൽ ശമൂവേൽ നീതി നടത്തി ശത്രുക്കളെ തോൽപ്പിച്ചു. ധൈര്യശാലിയായ ഈ പ്രവാചകന്റെ വാക്കുകളുടെ മുൻപിൽ ഇസ്രായേൽ ജനം തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിഗ്രഹാരാധന വിട്ട് യഹോവയിൽ ആശ്രയിക്കുവാൻ ഇടയായിത്തീർന്നു.